പ്രിയ ശ്രോതാക്കൾക്ക് നമസ്കാരം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി. മനുഷ്യൻ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും താങ്കൾക്കതിന് കഴിയുന്നില്ലെന്നു. എങ്കിലിതാ ജീവനും ഭക്തിക്കും ആധാരമായിരിക്കുന്ന ദൈവവചനത്തിലേക്ക് തിരിയുക. താങ്കളെ വിജയത്തിലേക്ക് നയിക്കുന്ന ദൈവീക നടത്തിപ്പുകൾ അറിയുന്നതിനായി വിശ്വവാണി ഒരുക്കുന്നു ജീവസന്ദേശം.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം. പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം.
ജീവസന്ദേശം ജീവസന്ദേശം.
എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്നേഹവന്ദനങ്ങൾ അറിയിക്കട്ടെ. കഴിഞ്ഞ ദിവസം നാം പഠിക്കുവാൻ ആരംഭിച്ചത് ആവർത്തന പുസ്തകമാണല്ലോ. ആവർത്തന പുസ്തകം നാം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം അപേക്ഷിച്ചു. കഴിയുമെങ്കിൽ ഈ പുസ്തകം ഒറ്റയിരുപ്പിൽ മുഴുവൻ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കുവാൻ. എത്ര പേർ വായിച്ചു? വായിച്ചവർക്ക് തീർച്ചയായും പല അനുഭവങ്ങൾ പങ്കിടുവാനുണ്ട് എന്നെനിക്കറിയാം. എപ്പോഴും ദൈവവചനം ഈ പറഞ്ഞതുപോലെ പഠിക്കുന്നത് വളരെയേറെ പ്രയോജനം ചെയ്യും. ആവർത്തന പുസ്തകം അതിൻ്റെ മുഖവുര നാം പഠിച്ചപ്പോൾ ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ഇത് പുറപ്പാട് ലേവിയ സംഖ്യാ പുസ്തകങ്ങളുടെ ഒരു ആവർത്തനമല്ല. പിന്നെയോ, ദൈവം മിസ്രയീമ്യ അടിമത്തത്തിൽ നിന്നും വിളിച്ചിറക്കിയ ജനത്തിന് കൊടുത്ത കൽപ്പനകൾ, 38 വർഷക്കാലത്തെ അവരുടെ മരുഭൂമി യാത്രയിൽ, മരുഭൂമി ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കുവാൻ ശ്രമിച്ചതിന് ശേഷം അവരുടെ മക്കളോട്, അടുത്ത തലമുറയോട് ആ പരിശ്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ മോശ വിവരിക്കുന്നതാണ് ആവർത്തന പുസ്തകം. മോശ തൻ്റെ ജനത്തിനുണ്ടായതായ അനുഭവങ്ങളെ ഈ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ആവർത്തന പുസ്തകത്തിൽ ഏതാണ്ട് 2 മാസത്തെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കൂ. അതിൽ തന്നെ 30 ദിവസത്തോളം മോശയെക്കുറിച്ച് വിലപിക്കുന്നതാണ് നാം കാണുന്നത്. മോശയുടെ മരണത്തിന് ശേഷം ജനങ്ങൾ വിലപിക്കുന്നത്. അതുകൊണ്ട് ഈ ആവർത്തന പുസ്തകം ഇതിനു മുൻപ് നാം പഴയ നിയമത്തിൽ കണ്ടതായ പുസ്തകങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇത് വെറുമൊരു ആവർത്തനമല്ല. നാം 1-ാം അധ്യായം കണ്ടു കഴിഞ്ഞല്ലോ. ഇനി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മരുഭൂമിയിലെ ചുറ്റിനടപ്പിനെക്കുറിച്ച് മോശ പറയുന്നതാണ് നാം കാണുന്നത്. അവരുടെ യാത്രയുടെ വിവരണം തുടരുകയാണ് മോശ ഇവിടെ ചെയ്യുന്നത്. കാദേശ് ബർന്നയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയ ശേഷം ഇസ്രായേൽ മക്കൾ സേയീർ പർവ്വതത്തിങ്കിലേക്ക് ചെന്നു. 2-ാം അധ്യായം നിങ്ങളെടുത്തുവെങ്കിൽ നമുക്കൊരുമിച്ച് ആ 1-ാം വാക്യം ഒന്ന് വായിക്കാം. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര പുറപ്പെട്ടു. നാം ഏറിയ നാൾ സേയീർ പർവ്വതത്തെ ചുറ്റി നടന്നു. യഹോവ നർമ്മഭാവനയുള്ളവനായിരുന്നു എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. 2-3 വാക്യങ്ങളിൽ നാം കാണുന്നത്, പിന്നെ യഹോവ എന്നോട് കൽപ്പിച്ചത്, നിങ്ങൾ ഈ പർവ്വതം ചുറ്റി നടന്നത് മതി, വടക്കോട്ട് തിരിവീൻ. എവിടേക്കാണ് പോകേണ്ടത് എന്ന് അവർക്കറിഞ്ഞുകൂടായിരുന്നു. സേയീർ പർവ്വതത്തിന് ചുറ്റിലും അവർ വലം വയ്ക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള അവരുടെ ആ കറക്കം മതിയാക്കുവാൻ ദൈവം അവരോട് പറയുന്നു. ഉഴന്നു നടക്കുകയാണ്. എവിടെയാണ് പോകുന്നത്, ലക്ഷ്യസ്ഥാനം ഏതെന്നറിയാതെയുള്ള ഒരു ചുറ്റിത്തിരിയൽ. അനേകം വിശ്വാസികളും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ഭയപ്പെടുന്നു. ദൈവത്തെ അവൻ്റെ വചനപ്രകാരം വിശ്വസിപ്പാൻ അവർ തയ്യാറാകാത്തതിനാൽ ഒരേ രീതിയിൽ ചുറ്റി 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 നടക്കുകയാണ് ചെയ്യുന്നത്. ആരംഭിച്ചിടത്ത് തന്നെ ഇന്നും ആയിരിക്കുന്നത് എത്ര പരിതാപകരമായ അവസ്ഥയാണ്. പരാജയത്തിൻ്റെ അനുഭവങ്ങൾ 30 വർഷം മുൻപ് പറഞ്ഞ അതേ സാക്ഷ്യം ഇന്നും. അന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഏതാനും അനുഭവങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നു. അന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് അത്ഭുതങ്ങൾ കണ്ടു, പിന്നെ ചെങ്കടൽ കടന്നു, ശത്രു സൈന്യം മുഴുവൻ നശിച്ചത് കണ്ടു. ഹോ, എന്തൊരത്ഭുതങ്ങൾ! എന്നാൽ പ്രിയ സുഹൃത്തെ, ഇന്ന് അതുപോലെ ദൈവകരം കാണുവാൻ കഴിയുന്നില്ലേ? താങ്കളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സമൂഹത്തിൽ അന്നത്തേതുപോലെ ദൈവത്തെ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ലേ? ഇന്ന് വെറുതെ ചുറ്റി നടക്കുകയാണോ? ഇതുവരെ താങ്കൾ അനുഭവിച്ചതിനേക്കാൾ വലിയ അനുഗ്രഹം, അതെ, പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ദേശം അവകാശമാക്കി അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ പഴയ ചില പഴഞ്ചൻ അനുഭവങ്ങളിൽ മാത്രം ചുറ്റി നടക്കുന്നത് അവസാനിപ്പിക്കില്ലേ? നാളുകൾക്ക് മുൻപേ താങ്കൾ അനുഭവിച്ച അനുഗ്രഹത്തിൻ്റെ പേര് പറഞ്ഞ് ഇന്ന് ജീവിതം ആസ്വദിക്കുവാൻ ശ്രമിക്കുന്നത് എത്രയോ അപകടകരമാണ്. മുൻപോട്ട് പോകുവാൻ ദൈവം താങ്കളോട് ആജ്ഞാപിക്കുന്നു. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ താങ്കൾക്കായി കാത്തിരിക്കുന്നു. അതെ, നാം പലപ്പോഴും അത് കൈവിട്ട് കളയുന്നത് ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നാം ദൈവത്തെ പരിമിതപ്പെടുത്തുന്നു. ദൈവം പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കുന്നില്ല. 4 മുതലുള്ള വാക്യങ്ങളിൽ ലേശാവിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുതലാണ് നാം കാണുന്നത്. 4-5 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. നീ ജനത്തോട് കൽപ്പിക്കേണ്ടത് എന്തെന്നാൽ, സെയിരിൽ കുടിയിരിക്കുന്ന ഏശാവിൻ്റെ മക്കളായ നിങ്ങളുടെ സഹോദരന്മാരുടെ അതിരിൽ കൂടി നിങ്ങൾ കടപ്പാൻ പോകുന്നു. അവർ നിങ്ങളെ പേടിക്കും. ആകയാൽ ഏറ്റവും സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ അവരോട് പടയെടുക്കരുത്. അവരുടെ ദേശത്ത് ഞാൻ നിങ്ങൾക്കൊരു കാൽ വെപ്പാൻ പോലും ഇടം തരികയില്ല. സെയിർ പർവ്വതം ഞാൻ ഏശാവിന് അവകാശമായി കൊടുത്തിരിക്കുന്നു. നാം മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു പ്രധാന കാര്യം ഇവിടെ നാം കാണുന്നു. ഏശാവ് സെയിർ പർവ്വതത്തിൽ കുടിയിരുന്നു എന്നും ഏശാവാണ് ഏദോമ്യരുടെ പിതാവെന്നും നാം ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിച്ചതാണ്. ജ്യേഷ്ഠാവകാശം യാക്കോബിന് ലഭിച്ചു. ദൈവം അവനും അവൻ്റെ പിൻതലമുറയ്ക്കും വാഗ്ദത്ത ദേശം നൽകി. ഏശാവ് സെയിരിലേക്ക് പോയി. ദൈവം ഏശാവിൻ്റെ ആളുകൾക്ക് പാർപ്പാനായി ആ സ്ഥലം കൊടുത്തു എന്ന കാര്യം ഇപ്പോൾ വ്യക്തമാകുന്നു. അവിടെയാണ് ഇന്ന് വരെയും പാറകൾ നിറഞ്ഞ പെട്ര നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏശാവിൻ്റെ അവകാശത്തെ സ്പർശിക്കുവാൻ അവർക്ക് കഴിയുകയില്ലെന്ന് ദൈവം വ്യക്തമായി ഇസ്രായേൽ മക്കളോട് പറയുന്നു. ദൈവം ജാതികളുടെ നിവാസത്തിന് അതിരുകൾ നിശ്ചയിച്ചു. ദേശങ്ങളുടെ അതിർ അംഗീകരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ഭൂരിപക്ഷം യുദ്ധങ്ങളും ഉണ്ടാകുന്നത്. ദൈവം എല്ലായ്പ്പോഴും തൻ്റെ വാഗ്ദത്തങ്ങൾ പാലിക്കുന്നു എന്ന് മറക്കരുത്. ഏശാവിൻ്റെ ജനത്തിനോട് പോലും ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളിൽ അവൻ വിശ്വസ്തനായിരുന്നു എന്ന് നാം ഇവിടെ കാണുന്നു. അതെ, ദൈവത്തെ തള്ളിക്കളയുന്ന ആളുകളോട് പോലും ദൈവം ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ മഹാമരുഭൂമിയിൽ നീ സഞ്ചരിക്കുന്നത് അവൻ അറിഞ്ഞിരിക്കുന്നു. ഈ 40 സംവത്സരം നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയിരുന്ന് നിനക്ക് യാതൊന്നിനും മുട്ടുവന്നിട്ടില്ല. അവരുടെ 40 വർഷത്തെ അനുഭവത്തിൻ്റെ ഏകദേശ രൂപമാണിത്. ആ വർഷങ്ങളിലെല്ലാം ദൈവം അവരോടുകൂടെ നടന്നിരുന്നതിനാൽ അവന് അവരുടെ എല്ലാ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അറിയാമായിരുന്നു. നിനക്ക് യാതൊന്നിനും മുട്ടുവന്നിട്ടില്ല എന്ന് സത്യസന്ധമായി മോശയ്ക്ക് പറയുവാൻ കഴിയുമായിരുന്നു. എത്രയോ മനോഹരമായ കാര്യമാണിതല്ലേ! യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകിയില്ല എന്ന് ദാവീദ് തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞത് ഇതത്രേ. ദാവീദിന് എങ്ങനെയാണ് അപ്രകാരം പറയുവാൻ കഴിഞ്ഞത്? കാരണം അവനൊരിക്കലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ജീവിതത്തിൻ്റെ ആഡംബരങ്ങൾ നമുക്ക് നൽകാമെന്ന് ദൈവം നമ്മോട് വാഗ്ദത്തം ചെയ്തിട്ടില്ല. എന്നാൽ ജീവിതത്തിൻ്റെ അത്യാവശ്യങ്ങളെ അവൻ നിറവേറ്റിത്തരുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ അപ്രകാരം ചെയ്തു തരും. അതെ, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. മറ്റ് ജാതികളോടുള്ള ദൈവത്തിൻ്റെ കരുതലാണ് ഇനി നാം കാണുന്നത്. 2:9 19 ഞാൻ ഒന്ന് വായിക്കാം. അപ്പോൾ യഹോവ എന്നോട് കൽപ്പിച്ചത്, മോവാബ്യരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അവരുടെ ദേശത്ത് നിനക്ക് ഒരു അവകാശം തരികയില്ല. ആർ ദേശത്തെ ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. 19 നാം കാണുന്നത്, അമോന്യരോട് അടുത്ത് ചെല്ലുമ്പോൾ അവരെ ഞെരുക്കരുത്, അവരോട് പടയെടുക്കുകയും അരുത്. ഞാൻ അമോന്യരുടെ ദേശത്ത് നിനക്ക് അവകാശം തരികയില്ല, അത് ഞാൻ ലോത്തിൻ്റെ മക്കൾക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് ദേശത്ത് മല്ലന്മാരെ അഭിമുഖീകരിക്കേണ്ടതായി വരും. എന്നാൽ ഏശാവിന് തൻ്റെ ദേശം കൈവശമാക്കുന്നതിന് ഹോര്യരെ നശിപ്പിക്കേണ്ടി വന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അമോന്യർക്കും അവരുടെ ദേശം അവകാശമാക്കുവാൻ മല്ലന്മാരായ സംസുമ്യരെ കീഴടക്കേണ്ടതായി വന്നു എന്ന് 20 പറഞ്ഞിരിക്കുന്നു. ഇന്നും മല്ലന്മാരെ നമുക്ക് അഭിഹരിക്കേണ്ടതായി വരുന്നുണ്ട്. 24 വരുമ്പോൾ യോർദാൻ പ്രദേശം കീഴടക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് യാത്ര പുറപ്പെട്ട് അർണോൻ താഴ്വര കടപ്പീൻ. ഇതാ, ഞാൻ ഹെഗ്ലോനിലെ അമോരിയ രാജാവായ സീഹോനെയും അവൻ്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവനോട് പടവെട്ടി അത് കൈവശമാക്കുവാൻ തുടങ്ങുക. ഇസ്രായേൽ മക്കൾ മോവാബ്യരുടെയും അമോന്യരുടെയും ദേശത്തെ ചുറ്റി കടന്നുപോയി. അവരുടെ ദേശം കൈവശപ്പെടുത്തിയില്ല. ഈ ദേശക്കാർ അവർക്ക് ആഹാരവും വെള്ളവും വിൽക്കുകയും ചെയ്തു. ഹെഗ്ലോനിലെ രാജാവായ സീഹോനോട് താൻ കഴിച്ച അപേക്ഷയെക്കുറിച്ച് മോശ തുടർന്ന് പറയുന്നു. 26 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2:26 29 ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. പിന്നെ ഞാൻ കെദേമോത്ത് മരുഭൂമിയിൽ നിന്ന് ഹെസ്ബോനിലെ രാജാവായ സീഹോന്റെ അടുക്കൽ സമാധാന വാക്കുകളോടുകൂടി ദൂതന്മാരെ അയച്ചു. ഞാൻ നിന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പെരുവഴിയിൽ കൂടി മാത്രം നടക്കും. സെയിരിൽ പാർക്കുന്ന ഏശാവിൻ്റെ മക്കളും ആരിൽ പാർക്കുന്ന മോവാബ്യരും എനിക്ക് തന്നതുപോലെ നീ വിലയ്ക്ക് തരുന്ന ആഹാരം ഞാൻ കഴിക്കുകയും വിലയ്ക്ക് തരുന്ന വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളാം. യോർദാൻ കടന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് തരുന്ന ദേശത്തെത്തുവോളം കാൽനടയായി പോകുവാൻ മാത്രം അനുവദിക്കണമെന്ന് പറയിച്ചു. തൻ്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ ഇസ്രായേൽ മക്കളെ അനുവദിക്കുന്നതിന് പകരം സീഹോൻ രാജാവ് തൻ്റെ പടയാളികളുമായി അവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. 30 വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ നാം തൻ്റെ ദേശത്തുകൂടി കടന്നു പോകുവാൻ ഹെസ്ബോനിലെ രാജാവായ സീഹോൻ സമ്മതിച്ചില്ല. ഇന്ന് കാണുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവ അവനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് അവൻ്റെ മനസ്സ് കടുപ്പിച്ച് അവൻ്റെ ഹൃദയം കഠിനമാക്കി. യഹോവ എന്നോട്, ഞാൻ സീഹോനെയും അവൻ്റെ ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ്റെ ദേശം കൈവശമാക്കേണ്ടതിന് അത് അടക്കുവാൻ തുടങ്ങുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ സീഹോനും അവൻ്റെ സർവജനവും നമ്മുടെ നേരെ പുറപ്പെട്ടു വന്നു. യാഹാസിൽ വെച്ച് പടയേറ്റു. നാശത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ കാത്തുസൂക്ഷിച്ചു എന്ന് നാം കാണുന്നു. 33 വാക്യത്തിൽ നമ്മുടെ ദൈവമായ യഹോവ അവനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. നാം അവനെയും അവൻ്റെ പുത്രന്മാരെയും അവൻ്റെ സർവജനത്തെയും സംഹരിച്ചു. ആക്രമിക്കുന്നതിനും കൈവശമാക്കുന്നതിനും ഇസ്രായേൽ മക്കളെ ദൈവം അനുവദിച്ച ഈ സ്ഥലം നേരത്തെ മോവാബ്യരുടെ വകയായിരുന്നു. സീഹോൻ രാജാവിൻ്റെ നേതൃത്വത്തിൽ അമോരിയർ മോവാബ്യരെ ഈ ദേശത്തു നിന്നും ഓടിച്ചിട്ട് അത് കൈവശപ്പെടുത്തുകയാണ് ചെയ്തത്. മോവാബ്യരെ ഓടിക്കുവാൻ ദൈവം അവനെ അനുവദിച്ചു. എന്നാൽ അവൻ ഇസ്രായേൽ മക്കളോട് എതിരിടുവാൻ നേതൃത്വം കൊടുത്തപ്പോൾ അവൻ കൊല്ലപ്പെടുകയും അവൻ്റെ ആളുകൾ ചിതറപ്പെടുകയുമാണ് ചെയ്തത്. അവൻ്റെ തലസ്ഥാനം പിടിക്കപ്പെട്ടു. ആ സ്ഥലം ഇസ്രായേലിന് നൽകുകയും ചെയ്തു. ദൈവം തങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുവാനായി ഈ സംഭവം പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് അവർക്ക് പ്രോത്സാഹനം നൽകുന്ന സംഭവമായിരുന്നു. താൻ അവരോടുകൂടെ ഉണ്ടെന്നും അവരോടുള്ള തൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റും എന്നുമത്ര ദൈവം അവരെ കാണിക്കുന്നത്. നമ്മിൽ പലർക്കും വേണ്ടിയും ദൈവം ഇന്ന് അപ്രകാരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രയാസം നിറഞ്ഞ അനുഭവത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ അതിലൂടെ കടന്നു പോകുവാൻ അനുവദിക്കും. ചിലപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മെ സജ്ജമാക്കുവാൻ അഥവാ മറ്റുള്ളവർക്ക് സഹായമായിത്തീരുവാൻ നമ്മെ തയ്യാറാക്കുന്ന ദുഃഖകരമായ അനുഭവങ്ങളായിരിക്കും അത്. അതെ, ഒരിക്കലും അത് യാദൃച്ഛികമായി വരുന്നതല്ല, ദൈവം നമ്മുടെ നന്മയ്ക്കായി മാത്രം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മൂന്നാം അധ്യായത്തിലേക്ക് കൂടി കടന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ബാശാൻ രാജാവായ ഓഗിനെ തോൽപ്പിക്കുന്നതാണ് നാം പ്രാരംഭത്തിൽ കാണുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിയിലെ അനുഭവങ്ങളുടെ വിവരണം തുടർന്നുകൊണ്ട് മോശ വേറൊരു അമൂര്യ രാജാവിൻ്റെ എതിർപ്പിനെക്കുറിച്ചും ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത വിജയത്തെക്കുറിച്ചും പറയുന്നു. മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ, അനന്തരം നാം തിരിഞ്ഞ് ബാശാനിലേക്കുള്ള വഴിയായി പോയി. അപ്പോൾ ബാശാൻ രാജാവായ ഓഗും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വെച്ച് പടയേറ്റു. എന്നാറെ, യഹോവ എന്നോട്, അവനെ ഭയപ്പെടരുത്, ഞാൻ അവനെയും അവൻ്റെ സർവ്വജനത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. യെസ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നീ അവനോടും ചെയ്യും എന്ന് കൽപ്പിച്ചു. അവരുടെ ഭയത്തെ ദൈവം നീക്കിക്കളഞ്ഞത് എങ്ങനെയാകുന്നു എന്ന് ശ്രദ്ധിക്കുക. മൂന്നാം വാക്യം, അങ്ങനെ നമ്മുടെ ദൈവമായ യഹോവ ബാശാൻ രാജാവായ ഓഗിനെയും അവൻ്റെ സകല ജനത്തെയും നമ്മുടെ കയ്യിലേൽപ്പിച്ചു. അവൻ ആരും ശേഷിക്കാതെ വണ്ണം നാം അവനെ സംഹരിച്ചു കളഞ്ഞു. ഓഗ് ഒരു അമൂര്യ രാജാവായിരുന്നു. അവൻ ഭീമകാരനായ ഒരു മനുഷ്യനും അവൻ്റെ രാജ്യം കീഴടക്കാൻ കഴിയാത്തതുമായിരുന്നു. ഓഗ് 60 പട്ടണങ്ങളുടെ മേൽ അധികാരം വെച്ചു പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു, നാം അവരുടെ പക്കൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. ബാശാനിലെ ഓഗിൻ്റെ രാജ്യമായ 60 പട്ടണങ്ങളുള്ള ആർഗോബ് ദേശം ഒക്കെയും നാട്ടുപുറങ്ങളിലെ അനവധി ഊരുകളും പിടിച്ചു. ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് ഈ വലിയതും ഉറപ്പാക്കപ്പെട്ടതുമായ രാജ്യത്തെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞു എന്നത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതിൻ്റെ തെളിവാണ്. അവർക്ക് ഇതൊരു വലിയ ഉത്തേജനമായിരുന്നു. കാരണം സ്വർഗത്തോളം ഉയർന്ന മതിലുകളുള്ള പട്ടണങ്ങളെയും മല്ലന്മാരെയും എതിരിടുവാൻ വാഗ്ദത്ത നാട്ടിൽ അവർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഈ ഓഗ് രാജാവിൻ്റെ വലിപ്പം എത്രമാത്രമായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. 11 വാക്യം, ബാശാൻ രാജാവായ ഓഗ് മാത്രമേ മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഇരുമ്പ് കൊണ്ടുള്ള അവൻ്റെ മഞ്ചം അമോന്യ നഗരമായ രബ്ബയിലുണ്ടല്ലോ. അതിന് പുരുഷൻ്റെ കൈക്ക് 9 മുഴം നീളവും 4 മുഴം വീതിയുമുണ്ട്. 1 മുഴം എന്ന് പറയുന്നത് 18 ഇഞ്ചാണെങ്കിൽ ഈ മഞ്ചത്തിൻ്റെ നീളം 13.5 അടിയാണ്. രാജാവിൻ്റെ ഒരു മഞ്ചമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അമോന്യ നഗരമായ രബ്ബയിൽ ഇതൊരു കാഴ്ചവസ്തുവായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ദേശം കൈവശമാക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചാട്ട്. 12-13 വാക്യങ്ങളിൽ, ഈ ദേശം നാം അക്കാലത്ത് കൈവശമാക്കി. അർണോൻ താഴ്വര അരികെയുള്ള അരോവേർ മുതൽ ഗിലയാദ് മലനാട്ടിൻ്റെ പാതിയും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ രൂബേന്യർക്കും ഗാദ്യർക്കും കൊടുത്തു. ശേഷം ഗിലയാദും ഓഗിൻ്റെ രാജ്യമായ ബാശാൻ മുഴുവനും അർഗോബ് ദേശം മുഴുവനും ഞാൻ മനശ്ശെയുടെയും പാതി ഗോത്രത്തിന് കൊടുത്തു. ബാശാന് മുഴുവനും മല്ലന്മാരുടെ ദേശം എന്ന് പേർ പറയുന്നു. ഓഗ് രാജാവിൽ നിന്നും പിടിച്ചെടുത്ത ദേശം റൂബേൻ ഗോത്രത്തിനും ഗാദ് ഗോത്രത്തിനും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും നൽകി. അവർ യോർദാൻ നദിയുടെ കിഴക്കുവശത്ത് പാർക്കുവാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാണല്ലോ. 18 വാക്യത്തിൽ നാം കാണുന്നത്, അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഈ ദേശത്തെ അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങളിൽ യുദ്ധപ്രാപ്തന്മാരായ എല്ലാവരും ഇസ്രായേലിയരായ നിങ്ങളുടെ സഹോദരന്മാർക്കും മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു പോകണം. പുതിയ ദേശത്ത് സുഖമായി പാർക്കുവാൻ അവർക്ക് ലഭിച്ച അവസരം അവരെ മറ്റു ഗോത്രങ്ങളെ യോർദാൻ നദിയുടെ പടിഞ്ഞാറേ വശത്ത് ദേശം കൈവശപ്പെടുത്തുന്നതിന് സഹായിക്കേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് വിമുക്തമാക്കിയില്ല. ഈ കാര്യം മോശി അവരെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. 19-20 വാക്യങ്ങളിൽ നാം കാണുന്നത്, നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ ആടുമാടുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ആടുമാടുകൾ നിങ്ങൾക്ക് വളരെയുണ്ട് എന്ന് എനിക്കറിയാം. യഹോവ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും സ്വസ്ഥത നൽകുകയും യോർദാൻ അക്കരെ നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ പിന്നെ നിങ്ങൾ ഓരോരുത്തർ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിന് മടങ്ങിപ്പോരേണം. മോശയുടെ പ്രാർത്ഥനയാണ് തുടർന്ന് നാം കാണുന്നത്. ഇവിടെ മോശ ദൈവവുമായുള്ള തൻ്റെ വ്യക്തിപരമായ അനുഭവവും തന്നെ വാഗ്ദത്ത ദേശത്ത് പ്രവേശിപ്പാൻ അനുവദിക്കാത്തതിൻ്റെ കാരണവും വിശദീകരിക്കുന്നു. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ, അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, കർത്താവായ യഹോവേ, നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ? ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട് മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. ഒരു നല്ല പിതാവിനെ പോലെ ദൈവം തൻ്റെ വാക്ക് പാലിക്കുന്നവനാണ്. അവൻ പറയുന്നത് മോശെ അത്രയും മതി, ഇതിനെക്കുറിച്ച് ഇനിയും കൂടുതൽ എനിക്ക് കേൾക്കണ്ട എന്നാണ്. 27 വാക്യത്തിൽ നാം കാണുന്നത്, പിസ്ഗയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണുക, ഈ യോർദാൻ നീ കടക്കയില്ല. 40 വർഷക്കാലം തൻ്റെ ജീവിത ലക്ഷ്യമായിരുന്ന കനാൻ ദേശത്തേക്ക് തന്നെ പ്രവേശിപ്പിക്കണമെന്ന് മോശ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയം അവനോട് അനുകമ്പയുള്ളതായിത്തീരുന്നില്ലേ? സുഹൃത്തെ, ഇവിടെ ഒരു വലിയ പാഠം നമുക്ക് പഠിപ്പാൻ കഴിയുന്നു. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ചാലും അതിൻ്റെ പരിണിത ഫലങ്ങൾ ഈ ജീവിതത്തിൽ തന്നെ നാം അനുഭവിക്കേണ്ടി വരും. എന്നാൽ നാം ദൈവസന്നിധിയിൽ അടുത്തു ചെന്ന് ദൈവകൃപ പ്രാപിക്കുമ്പോൾ നാം അനുഭവിക്കേണ്ടി വരുന്ന പരിണിത ഫലങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നില്ല. കാരണം സ്നേഹവാനായ ഒരു പിതാവിൻ്റെ ശിക്ഷ എന്ന വിധത്തിൽ മാത്രമേ അതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 28 വാക്യത്തിൽ യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക, അവൻ നായകനായി ജനത്തെ അക്കരെ കടത്തും, നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ടു കൊടുക്കും എന്നരുളി ചെയ്തു. വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിപ്പാൻ തയ്യാറായിരിക്കുന്ന ഈ പുതിയ തലമുറയോട് അവരുടെ നായകനായ യോശുവയെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മോശ വ്യക്തമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് പ്രത്യേകം പ്രത്യേകം ഉദ്ദേശമുണ്ട്. ദൈവം തൻ്റെ ഉദ്ദേശം നിവർത്തിക്കേണ്ടതിനായി മറന്നുപോകരുത്, നമ്മെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എപ്പോഴും നമ്മുടെ നന്മ മാത്രമാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവോദ്ദേശം നിവർത്തിക്കേണ്ടതിന് തൻ്റെ ഹിതപ്രകാരം കാര്യങ്ങളെ ക്രമീകരിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ആ ദൈവഹിതം മനസ്സിലാക്കി അതിനോട് യോജിച്ച് സന്തോഷത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ടോ? ഒരു നിമിഷം ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിത്തന്ന ആലോചനയ്ക്കായി വീണ്ടും ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഓരോ ദിവസവും നൽകിത്തരുന്നത് അവിടുത്തെ കൃപയൊന്നുകൊണ്ട് മാത്രമാണല്ലോ. കർത്താവേ, പ്രത്യേകമായി ഇന്ന് വചനം കേട്ട ഓരോ പ്രിയ മക്കളോടും കൂടെയിരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവിടുന്ന് ആഗ്രഹിക്കുന്നത് ആയിത്തീരുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങളുടെ ജഡം അതിനനുവദിക്കുന്നില്ല. ഞങ്ങൾ പലപ്പോഴും അവിടുത്തെ ഹിതത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. അവിടുത്തെ ഹിതത്തിൽ മാത്രമായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തീർക്കണമേ. ദൈവകൃപയാൽ നിറയപ്പെട്ട് നിന്റെ ഇഷ്ടം ചെയ്ത് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മാറാകണമേ. ആമേൻ.
ഈ പ്രഭാതത്തിൽ അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ അവസരം ലഭിച്ചുവല്ലോ. ഇന്നത്തെ ദിവസത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും ചിന്തിക്കുവാനും തയ്യാറാകുക. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. പ്രാർത്ഥനാ വിഷയങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. ഈ പരിപാടികൾ കേൾക്കുവാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
കത്തെഴുതേണ്ട വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.
ജീവസന്ദേശം.